Laudetur Jesus Christus. യേശു ക്രിസ്തുവിന് സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ശ്രോതാക്കൾക്ക് ഏവർക്കും നമസ്കാരം. വാർത്തകളാണ് ഈ പ്രക്ഷേപണത്തിൽ ആദ്യം. തുടർന്ന് വചനവീഥി എന്ന പരമ്പരയും കേൾക്കാം. വാർത്തകൾ. മാനുഷികവും സാമൂഹികവുമായ ബന്ധങ്ങൾ താറുമാറിലാകുകയും സംഘർഷങ്ങൾ രൂപം കൊള്ളുകയും ചെയ്യുന്ന ഇടങ്ങളിൽ അനുരഞ്ജിപ്പിക്കുന്നതിന് പ്രാപ്തമായ ഒരു സഭയെ ദൃശ്യമാക്കി തീർക്കണമെന്ന് മാർപ്പാപ്പ. ഇറ്റലിയിലെ കത്തോലിക്ക മെത്രൻ സംഘത്തിന് ജൂൺ 17 ചൊവ്വാഴ്ച അനുവദിച്ച കൂടിക്കാഴ്ചാ വേളയിലാണ് സംഘർഷഭരിത ലോകത്തിന് ഇന്ന് ഏറെ ആവശ്യമായിരിക്കുന്ന സമാധാനത്തെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ട് ലിയോ 14 പാപ്പ ഇങ്ങനെ പറഞ്ഞത്. ക്രിസ്തുവുമായുള്ള ബന്ധം നമ്മെ സമാധാനത്തിന്റെ കാര്യത്തിൽ അജപാലനപരമായ ഒരു ശ്രദ്ധ വികസിപ്പിച്ചെടുക്കാൻ ക്ഷണിക്കുന്നുവെന്ന് പാപ്പ ഓർമ്മപ്പെടുത്തി. മെത്രാൻമാർ തമ്മിലും മെത്രാൻമാരും പത്രോസിന്റെ പിൻഗാമിയും തമ്മിലും ഉണ്ടായിരിക്കേണ്ട കൂട്ടായ്മ അഥവാ സംഘാതാത്മകത സുവിശേഷ പ്രഘോഷണത്തിലും വിശ്വാസം പകർന്നു നൽകുന്നതിലും പ്രകടമാകേണ്ട നവോന്മേഷം ക്രിസ്തുവുമായി വൈയക്തിക ബന്ധത്തിൽ ജീവിക്കാൻ വ്യക്തികളെ സഹായിക്കേണ്ടതിന്റെ ആവശ്യകത, സംഭാഷണ സംസ്കൃതി പരിപോഷണം എന്നിവയെക്കുറിച്ച് പാപ്പ തന്റെ പ്രഭാഷണത്തിൽ പരാമർശിച്ചു. കൂട്ടായ്മയുടെ തത്വത്തെക്കുറിച്ച് സൂചിപ്പിക്കവേ പാപ്പ ഈ കൂട്ടായ്മ പൌരാധികാരികളുമായുള്ള ആരോഗ്യകരമായ സഹകരണത്തിൽ പ്രതിഫലിക്കണമെന്ന് ഓർമ്മിപ്പിച്ചു. നാളെയെ മുന്നിൽ കണ്ടുകൊണ്ട് സിനഡാത്മകതയിൽ ചരിക്കാൻ മെത്രാൻമാർക്ക് പ്രചോദനം പകർന്ന പാപ്പ ധീരമായ തിരഞ്ഞെടുപ്പുകൾ നടത്താൻ ഭയപ്പെടരുതെന്ന് പറഞ്ഞു. അതിനിടെ യുദ്ധങ്ങൾ മണ്ണിനെ നിണപങ്കിലമാക്കുന്ന ഈ വേളയിൽ പാപ്പ സമാധാനത്തിന്റെ വ്യാപനത്തിന് നടത്തുന്ന ശ്രമങ്ങൾക്ക് തങ്ങളുടെ പിന്തുണ ഇറ്റലിയിലെ കത്തോലിക്ക മെത്രാൻമാർ ഉറപ്പു നൽകി. ജൂൺ 17 ചൊവ്വാഴ്ച വത്തിക്കാനിൽ ലിയോ 14 പാപ്പ ഇറ്റലിയിലെ കത്തോലിക്ക മെത്രൻ സംഘത്തിന് അനുവദിച്ച കൂടിക്കാഴ്ചാ വേളയിൽ മെത്രാൻ സംഘത്തിന്റെ അധ്യക്ഷൻ കർദിനാൾ മത്തയോ മരിയ സൂപ്പി മെത്രാൻ സംഘത്തിന്റെ നാമത്തിൽ പാപ്പായ്ക്ക് നന്ദി പ്രകാശിപ്പിക്കവെയാണ് ഇത് വ്യക്തമാക്കിയത്. തങ്ങളുടെ കൂട്ടായ്മയും സേവനവും എല്ലാ വിനയത്തോടും ബോധ്യത്തോടും കൂടി പാപ്പായ്ക്ക് ഉറപ്പേകുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. ദൈവത്തിന്റെ ഭവനത്തിൽ എല്ലാവർക്കും സ്വന്തം വീട്ടിലായിരിക്കുന്ന അനുഭവം ഉണ്ടാകണം എന്നാണ് തങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും സ്വാഗതം ചെയ്യുന്നതും എല്ലാവരുടെയും വിശിഷ്യ പാവപ്പെട്ടവരുടെ പ്രതീക്ഷകളോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രത്യാശയുടെ കാരണമായി തീരുന്നതുമായ ഒരു സഭയ്ക്ക് വേണ്ടിയാണ് തങ്ങളുടെ പരിശ്രമമെന്ന് കർദിനാൾ സൂപ്പി കൂട്ടിച്ചേർത്തു. നിരായുധീകൃതവും നിരായുധീകരിക്കുന്നതുമായ സമാധാനത്തിന്റെ പുളിമാവാകാൻ യുവജനത്തിനെങ്ങനെ സാധിക്കുമെന്ന് ചെറുപ്പക്കാരാൽ സമ്പന്നമായ ആഫ്രിക്ക ഭൂഖണ്ഡത്തിലെ രക്തസാക്ഷിയായ ഫ്ലോറിബെർത്ത് ബുവാന ചുയി കാണിച്ചു തരുന്നുവെന്ന് മാർപ്പാപ്പ. ഇക്കഴിഞ്ഞ 15 ഞായറാഴ്ച ഫ്ലോറിബെർത്തിനെ റോമിൽ വെച്ച് വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ച തിരുക്കർമ്മത്തിൽ പങ്കെടുക്കുന്നതിന് എത്തിയിരുന്ന അദ്ദേഹത്തിന്റെ അമ്മയും ബന്ധുമിത്രാദികളും അദ്ദേഹം അംഗമായിരുന്ന വിശുദ്ധ യജീദിയോയുടെ സമൂഹത്തിന്റെ പ്രതിനിധികളും ഉൾപ്പെടെയുള്ള തീർത്ഥാടകരെ തിങ്കളാഴ്ച വത്തിക്കാനിൽ സ്വീകരിച്ച് സംബോധന ചെയ്യുകയായിരുന്നു ലിയോ 14 പാപ്പ. കോംഗോ സ്വദേശിയായിരുന്ന 26 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന ഫ്ലോറിബെർത്ത് അഴിമതിയെ ചെറുത്തതിന്റെ ഫലമായി 2007 ജൂലൈ 8 ഗോമയിൽ വെച്ച് വധിക്കപ്പെട്ടതനുസ്മരിച്ച പാപ്പ നിലവിലുണ്ടായിരുന്ന മനോഭാവത്തിൽ വേരൂന്നിയതും ഏതക്രമത്തിനും പ്രാപ്തിയുള്ളതുമായ അഴിമതിയെ ചെറുക്കാനുള്ള അദ്ദേഹത്തിന്റെ ശക്തി പ്രാർത്ഥനയിലൂടെയും ദൈവവചന ശ്രവണത്തിലൂടെയും സഹോദരങ്ങളുമായുള്ള കൂട്ടായ്മയിലൂടെയും രൂപപ്പെട്ട ഒരു മനസാക്ഷിയിൽ പക്വത പ്രാപിച്ചതാണെന്ന് വിശദീകരിച്ചു. യുദ്ധം മൂലം തെരുവുകളിലായവരും അനാഥരായവരും നിന്ദിതരുമായ കുട്ടികളുടെ കാര്യത്തിൽ സവിശേഷ ശ്രദ്ധ ചെലുത്തിയിരുന്ന നവവാഴ്ത്തപ്പെട്ടവൻ അവർക്ക് മാനവികവും ക്രിസ്തീയവുമായ ശിക്ഷണം നൽകിയിരുന്നുവെന്നും ക്രിസ്തുവിന്റെ സ്നേഹത്താൽ അവരെ സ്നേഹിച്ചിരുന്നുവെന്നും പ്രാർത്ഥനയോടും പാവപ്പെട്ടവരോടുമുള്ള വിശ്വസ്തതയിൽ ഫ്ലോറിബെർത്തിന്റെ ശക്തി വളരുകയായിരുന്നുവെന്നും പാപ്പ പറഞ്ഞു. തിന്മയ്ക്ക് അടിയറവ് പറയാതിരുന്ന ആ യുവാവ് സുവിശേഷ വചനത്താലും കർത്താവിന്റെ സാമീപ്യത്താലും പോഷിതനായിരുന്നുവെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. സായുധ സംഘർഷങ്ങൾ മ്യാൻമാറിലെ ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കിയിരിക്കുകയാണെന്നും ജനങ്ങൾ പലായനം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നും അന്നാട്ടിലെ മണ്ഡലയാതിരൂപതയുടെ വികാരജനറാളായ വൈദികൻ പീറ്റർ സെയിൻ ഹ്ലൈങ്. പ്രേഷിത വാർത്താ ഏജൻസിയായ ഫീദസിനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാപ്പ ജൂൺ 15 ഞായറാഴ്ച മധ്യാഹ്ന പ്രാർത്ഥനാവേളയിൽ മ്യാൻമാറിനുവേണ്ടി നടത്തിയ സമാധാന അഭ്യർത്ഥനയ്ക്ക് ജനങ്ങളുടെ നാമത്തിൽ അദ്ദേഹം നന്ദി അറിയിച്ചു. വാർത്തകൾ കഴിഞ്ഞു.
വചനവീഥി. നൂറ്റിയിരുപത്തൊന്നാം സങ്കീർത്തനത്തെക്കുറിച്ചുള്ള വിചിന്തനങ്ങളാണ് ഇന്നത്തെ വചനവീഥിയിൽ നാം ശ്രവിക്കുന്നത്. ആരോഹണഗീതം എന്നറിയപ്പെടുന്ന 120 മുതൽ 134 വരെയുള്ള 15 സങ്കീർത്തനങ്ങളിൽ രണ്ടാമത്തേതാണ് ദൈവത്തിന്റെ സംരക്ഷണം ആശംസിക്കുന്ന വളരെ മനോഹരമായ 121 സങ്കീർത്തനം. തീർത്ഥാടകർ ജെറൂസലേമിലേക്കുള്ള യാത്രയിൽ ഉപയോഗിച്ചിരുന്നവയാണ് ഈ സങ്കീർത്തനങ്ങൾ എന്നു കരുതപ്പെടുന്നു. തീർത്ഥാടനത്തിന്റെ വഴിയിൽ ദൈവത്തിന്റെ സംരക്ഷണം വാഗ്ദാനം ചെയ്യുന്നതിനോ ദുഷ്കരമായ വഴികളിലൂടെ യാത്ര ചെയ്യേണ്ടി വരുന്ന ഒരു പടയാളിക്കു നൽകുന്ന അനുഗ്രഹാശംസയായോ ഒക്കെ ഉപയോഗിച്ചേക്കാവുന്ന വാക്കുകളുടെ ശൈലിയാണ് ഇതിന്റെ ഉള്ളടക്കത്തിൽ നാം കാണുന്നത്. യാത്രികനെ സംബന്ധിച്ചിടത്തോളം പർവ്വതങ്ങൾ ചിലപ്പോഴെങ്കിലും ബുദ്ധിമുട്ടിന്റെയും അപകടത്തിന്റെയും ഇടമാണ്. അതുകൊണ്ടുതന്നെ ഉത്കണ്ഠയോടെയാണ് അവൻ പർവ്വതങ്ങളിലേക്ക് നോക്കുന്നത്. എന്നാൽ കാലുകൾ വഴുതാൻ വിട്ടുകൊടുക്കാതെ രാവും പകലും കണ്ണിമജിമ്മാതെ കാത്തുസൂക്ഷിക്കുന്ന ദൈവത്തിൽ ശരണമർപ്പിച്ച് മുന്നോട്ടു പോകാൻ സങ്കീർത്തകൻ തീർത്ഥാടകന് ധൈര്യം പകരുന്നു. ജീവിതഭാരത്താൽ മനമിടിഞ്ഞ തളർന്ന മനുഷ്യർക്ക് ദൈവപരിപാലനയും സഹായവും ഉറപ്പു നൽകുന്ന, അതേസമയം പ്രാർത്ഥനയുടെയും ആരാധനയുടെയും മനോഭാവം ഉൾക്കൊള്ളുന്ന ഒരു സങ്കീർത്തനമാണിത്. സംരക്ഷകനും കർത്താവുമായ യഹോവേ, പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു. എനിക്ക് സഹായം ഇവിടെ നിന്നു വരും. എനിക്ക് സഹായം കർത്താവിൽ നിന്നു വരുന്നു. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന്. എന്നീ 1, 2 സങ്കീർത്തനവാക്യങ്ങൾ ഇസ്രായേൽ ജനത്തിന് അവരുടെ ദൈവത്തെക്കുറിച്ചുള്ള ബോധ്യം വെളിവാക്കുന്നവയാണ്. പാറക്കെട്ടുകളും കൂറ്റൻ മരങ്ങളും നിറഞ്ഞതും അപകടങ്ങൾ പതിയിരിക്കുന്നതുമായ പർവ്വതനിരകളിലേക്ക് കണ്ണുകളുയർത്തുന്ന സങ്കീർത്തകനും തീർത്ഥാടകനും തങ്ങളുടെ പ്രതീക്ഷയും ശരണവും അർപ്പിക്കുന്നത് ദൈവമായ കർത്താവിലാണ്. ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ചിടത്തോളം പർവ്വതങ്ങൾ പലപ്പോഴും അവരുടെ വിശ്വാസ ജീവിതത്തിന് പ്രധാനപ്പെട്ട ഇടമായിരുന്നു എന്ന് നമുക്കറിയാം. അവരുടെ ചരിത്രത്തിൽ സിയോൻമല ദൈവഹിതം തിരിച്ചറിയുന്ന ഇടമായി മാറിയിട്ടുണ്ട്. മോറിയാമലയാകട്ടെ ദൈവം വസിക്കുന്ന ദേവാലയത്തിന്റെ ഇടമാണ്. ഈയൊരു വിശ്വാസവും തീർത്ഥാടകന്റെ പ്രാർത്ഥനയെ നയിക്കുന്നുണ്ട്. ഭീതിയുയർത്തുന്ന പർവ്വതനിരകൾ ഉൾപ്പെടെ ആകാശവും ഭൂമിയും ഈ പ്രപഞ്ചം മുഴുവനും സൃഷ്ടിച്ച സകലതിനെയും നിയന്ത്രിക്കുന്ന കർത്താവിലാണ് തങ്ങളുടെ വിശ്വാസമെന്ന ബോധ്യം അവനെ നയിക്കുന്നുണ്ട്. പ്രപഞ്ചശക്തികളിലോ ദേവാലയം സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരകളിലോ നിന്നല്ല, പ്രപഞ്ചസൃഷ്ടാവും സർവവ്യാപിയുമായ ദൈവത്തിൽ നിന്നാണ് മനുഷ്യർക്ക് സഹായമെത്തുകയെന്ന ബോധ്യമാണ് സങ്കീർത്തനവാക്യങ്ങൾ പകരുന്നത്. പകലിലും ഇരുളിലും കാവലാകുന്ന ദൈവം. തീർത്ഥാടകന്റെ ചുവടുകൾ പിഴയ്ക്കാതെ രാപകൽ അവനെ കാക്കുന്നത് ഇസ്രായേലിന്റെ കർത്താവാണെന്ന ബോധ്യം പകരുന്നവയാണ് സങ്കീർത്തനത്തിന്റെ 3, 4 വാക്യങ്ങൾ. നിന്റെ കാൽ വഴുതാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. നിന്നെ കാക്കുന്നവൻ ഉറക്കം തൂങ്ങുകയില്ല. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. ഉറപ്പുള്ള വഴികളിലൂടെ ഇസ്രായേൽ ജനത്തെ നയിച്ചത്, അവർക്ക് കരുത്തുറ്റ അഭയശിലയായി നിന്നത് യഹോവയാണ് എന്ന ബോധ്യത്തോടെയും ശരണത്തോടെയുമാണ് സങ്കീർത്തകൻ ഈ വരികൾ എഴുതുക. തന്നിലേക്ക് കണ്ണുകളുയർത്തുന്ന, തന്നിൽ പതറാത്ത വിശ്വാസമർപ്പിക്കുന്ന തന്റെ ഭക്തർക്കുനേരെ യഹോവയുടെ കണ്ണുകൾ എല്ലായ്പ്പോഴും തുറന്നിരിക്കുന്നു. അതുകൊണ്ടുതന്നെയാണ് ദേവാലയത്തിലേക്കുള്ള തീർത്ഥാടനത്തിലും തിരികെയുള്ള യാത്രയിലും ഭക്തർക്ക് സംരക്ഷണമേകാൻ അവനാകുന്നതും വരണ്ടുണങ്ങിയ മൺപാതകളിലും ചുട്ടുപൊള്ളുന്ന മരുഭൂമികളിലും യാത്രികന് ആശ്വാസവും അഭയവുമേകുന്ന തണലിനെക്കുറിച്ചുള്ള ചിന്തകൾ ഉയർത്തിക്കൊണ്ടാണ് കർത്താവാണ് നിന്റെ കാവൽക്കാരൻ, നിനക്ക് തണലേകാൻ അവിടുന്ന് നിന്റെ വലതുഭാഗത്തുണ്ട്, പകൽ സൂര്യനോ രാത്രി ചന്ദ്രനോ നിന്നെ ഉപദ്രവിക്കുകയില്ല എന്നീ 5ഉം 6ഉം വാക്യങ്ങൾ സങ്കീർത്തകൻ എഴുതുന്നത്. എന്നാൽ ഇസ്രായേൽ ജനത്തിന്റെ മരുഭൂമിയനുഭവത്തിന്റെ കൂടി വെളിച്ചത്തിലാണ് ഈ വാക്യങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഈജിപ്തിൽ നിന്നുള്ള യാത്രയിൽ പകൽ വഴികാട്ടിയും തണലുമായി നിന്ന മേഘസ്തംഭത്തിന്റെയും രാത്രിയിൽ വഴികാട്ടിയ അഗ്നിസ്തംഭത്തിന്റെയും ചിത്രങ്ങളും ഇവിടെ ഉയരുന്നുണ്ട്. അത്യുന്നതന്റെ നിഴലിൽ ജീവിക്കുകയെന്നത് അനുഗ്രഹത്തിന്റെയും സംരക്ഷണത്തിന്റെയും ഇടത്തുള്ള ജീവിതമാണെന്ന ഒരു ആശയവും പഴയ നിയമത്തിൽ നാം കാണുന്നുണ്ടല്ലോ. ദൈവത്തിൽ ആഴമേറിയ ശരണം അർപ്പിക്കുന്നവർക്ക് ദൃശ്യമോ അദൃശ്യമോ ആയ അപകടങ്ങളെയൊന്നും ഭയപ്പെടേണ്ടതില്ലെന്നും സംരക്ഷണത്തിന്റെ കരുത്തായി ദൈവം അവർക്കൊപ്പമുണ്ടെന്നും സങ്കീർത്തനം ഉറപ്പു നൽകുന്നു. ജീവൻ കാത്തുപരിപാലിക്കുന്ന ദൈവം വിശ്വാസിയുടെ ജീവിതത്തിന്റെ എല്ലാ നിമിഷങ്ങളിലും അവനെ കാത്തുപരിപാലിക്കുന്നത് ദൈവമാണെന്ന ചിന്ത ആവർത്തിക്കുന്നവയാണ് സങ്കീർത്തനത്തിന്റെ അവസാന വാക്യങ്ങൾ. സകല തിന്മകളിലും നിന്ന് കർത്താവ് നിന്നെ കാത്തുകൊള്ളും, അവിടുന്ന് നിന്റെ ജീവൻ സംരക്ഷിക്കും, കർത്താവ് നിന്റെ വ്യാപാരങ്ങൾ ഇന്നും എന്നേക്കും കാത്തുകൊള്ളും. വിശ്വാസജീവിതം തിന്മകളോ ആപത്തോ അപകടങ്ങളോ ഇല്ലാത്ത ജീവിതമാണെന്നല്ല, മറിച്ച് എല്ലായിടങ്ങളിലും എല്ലാ അവസ്ഥകളിലും വിശ്വാസിക്ക് കരുത്തും തുണയുമായി ദൈവം കൂടെയുണ്ടാകുമെന്ന ഒരു ബോധ്യമാണ് നമുക്കുണ്ടാകേണ്ടത് എന്ന ആശയമാണ് ഈ വാക്യങ്ങളിൽ നാം കാണുക. ഈയൊരു വിശ്വാസമാണ് മരണം വിതയ്ക്കുന്ന ഭീതിതമായ താഴ്വാരങ്ങളിലും അന്ധകാര ഇടങ്ങളിലും പോലും ധൈര്യപൂർവം സഞ്ചരിക്കാൻ തീർത്ഥാടകരെയും വിശ്വാസികളെയും ശക്തരാക്കുന്നത്. ജീവന്റെ നാഥനായ ദൈവമാണ് അവർക്കൊപ്പമുള്ളത്. സങ്കീർത്തനം ജീവിതത്തിൽ ഇസ്രായേലിന്റെ കാവൽക്കാരനും പരിപാലകനും സംരക്ഷകനുമായ കർത്താവിലുള്ള അടിയുറച്ച വിശ്വാസം തീർത്ഥാടകനു മാത്രമല്ല ഓരോ വിശ്വാസിക്കും എത്രമാത്രം പ്രധാനപ്പെട്ടതാണെന്ന ഉദ്ബോധനം പങ്കുവയ്ക്കുന്ന 121ാം സങ്കീർത്തന വിചിന്തനം ചുരുക്കുമ്പോൾ, ഈ ഭൂമിയിലെ ജീവിതമാകുന്ന തീർത്ഥാടനത്തിൽ ആയിരിക്കുന്ന നമുക്കും ദൈവത്തിലുള്ള വിശ്വാസത്തിൽ ആഴപ്പെടാനും താൻ പ്രത്യേകമായി തിരഞ്ഞെടുത്ത ഇസ്രായേൽ ജനത്തെയെന്ന പോലെ അവൻ നമ്മെയും സംരക്ഷിക്കുമെന്നുമുള്ള ബോധ്യത്തിൽ വളരാനും പരിശ്രമിക്കാം. ഈ പ്രപഞ്ചത്തിനും അതിലെ ശക്തികൾക്കും അതീതനാണ് അവയെല്ലാം സൃഷ്ടിക്കുകയും നിലനിൽക്കാൻ അനുവദിക്കുകയും ചെയ്യുന്ന ദൈവമെന്ന ബോധ്യം നമുക്ക് ആശ്വാസവും പ്രത്യാശയും നൽകട്ടെ. ദൈവസാന്നിധ്യത്തിന്റെ സ്വർഗീയ ജെറൂസലേം ലക്ഷ്യമാക്കിയുള്ള ഭൗമികയാത്രയിൽ ഉറങ്ങാത്ത കാവൽക്കാരനായി നമുക്ക് കൂടെയുള്ളത് ഇസ്രായേലിന്റെ നാഥനായ, കണ്ണിമയടയ്ക്കാതെ നമ്മെ കാക്കുന്ന സർവശക്തനായ ദൈവമാണെന്ന ഉറപ്പിൽ പതരാത്ത കാലുകളോടെ മുന്നോട്ടു നീങ്ങാം. വത്തിക്കാൻ മലയാളം വാർത്താ വിഭാഗത്തിന്റെ വചനവീഥി എന്ന ബൈബിൾ പരമ്പരയിൽ 121ാം സങ്കീർത്തനത്തെക്കുറിച്ചുള്ള വിചിന്തനങ്ങളാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് മോൺസിഞ്ഞോർ ജോജി വടകര. ബേബി ജോൺ കലയന്താനി എഴുതി, ജെയിൻ വാഴക്കുളം സംഗീതം പകർന്ന ഒരു ഗാനമാണ് അടുത്തത്. ആലാപനം ബിജു നാരായണൻ.
നിഴലാ അരുകിൽ വരും ദൈവം പിന്നമൃതം ചൊരിയും വരമാരി പൊഴിയുന്നു ദൈവം. നീ അറിയാതെ നിന്നിഴലാ അരുകിൽ വരും ദൈവം. സാന്ത്വനമേകും കുളിരലയായി അഴുകി വരും ദൈവം. നിന്നെ പാപത്തിൻ ചുഴിയിൽ നിന്നും കോരിയെടുക്കുന്നു ദൈവം. നിന്നാത്മാവിൽ കാരുണ്യത്തിൻ പൂന്തേൻ ചൊരിയുന്നു ദൈവം. നിന്നെ പാപത്തിൻ
ഇതോടെ മലയാളത്തിലുള്ള ഈ പ്രക്ഷേപണം സമാപിക്കുന്നു. ശ്രോതാക്കൾക്കേവർക്കും നന്ദി, നമസ്കാരം.